Let me remind you once again that we are looking at something very important.
ഇന്ന് ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, വളരെ പ്രാധാന്യമേറിയ ചില കാര്യങ്ങളാണ് ഞാൻ നമ്മൾ നോക്കുന്നത്.
This is more to do with our today. I wish I could address your hearts more, but I'm here to give you some more light into the things that we have in the future.
നമ്മൾക്ക് ഭാവിയിൽ നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലോട്ട് ഒരു പ്രകാശം, ഒരു കാഴ്ചപ്പാട് തരാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പ്രസംഗത്തിന്റെ ഒരു രീതിയിൽ അല്ല.
And yet let me remind you that in difficult times this is the greatest message that we need to see what God has for us in the future.
നമ്മൾക്ക് പ്രയാസ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദൈവം ഭാവിയിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകളെ അങ്ങോട്ട് നോക്കുന്നതാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഏറ്റവും ആവശ്യം.
The more difficulties we face, the more glorious we understand about the things that God has in store for us.
നമ്മൾക്ക് പ്രയാസം എത്രയോ കൂടുന്നു, അത്രയും അധികം തന്നെ, എത്ര പ്രശ്നം നേരിടുന്നു, അത്ര മടങ്ങ് തന്നെ മഹത്വം ദൈവം നമ്മൾക്ക് വേണ്ടി
നിക്ഷേപിച്ചിട്ടുണ്ട്.
നമ്മൾക്ക് വെച്ചിരിക്കുന്ന ആ കാര്യത്തെ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? മഹത്തരമായ പ്രത്യാശ.
So it's like a dream, isn't it? Just imagine everything is going to change.
ഇതൊരു സ്വപ്നം പോലെയാണ്. ഒന്ന് ചിന്തിച്ച് എല്ലാം മാറാൻ പോവുകയാണ്.
We just can't believe this, and yet it's true.
ഇത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല, പക്ഷേങ്കിൽ ഇത് വാസ്തവമാണ്.
We are going to see our Jesus face to face.
നമ്മൾ നമ്മുടെ യേശുവിനെ മുഖാമുഖം കാണാൻ പോവുകയാണ്.
What is more glorious than that?
ഇതിനേക്കാട്ടിലും മഹത്വം വേറെ എന്താണുള്ളത്?
And yet, you see, I'm not here just to tell you that we are going to look at his face all the time.
ഇവിടെ നമ്മൾ എപ്പോഴും അവന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി ഇരിക്കാൻ പോവാണ് എന്ന് പറയാനല്ല ഞാൻ വന്നത്.
We will never be tired of that for sure.
പക്ഷേങ്കിൽ നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് മതിയാകത്തില്ല.
When we go to a scenery, when we go to a nice place, after a few hours I get tired of this, whatever beautiful scenery it is in front of me, I still get tired of seeing it.
ഒരു നല്ല കാഴ്ചയുള്ള നല്ലൊരു സ്ഥലത്തോട്ട് നമ്മൾ പോയി, നല്ല ആ സീനറി നമ്മൾ ഇങ്ങനെ ദൃശ്യം നമ്മൾ ഇങ്ങനെ നോക്കുക, മണിക്കൂറുകൾ നോക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റുന്നത്? ഞാൻ ഒത്തിരി അങ്ങ് മണിക്കൂറുകൾ നോക്കി കഴിയുമ്പോ പിന്നെ അങ്ങ്
മതിയാവും. ലോകത്തിൽ
നമുക്ക് ഏറ്റവും മനോഹരമായ കാര്യങ്ങളെ വെച്ചും നമ്മൾക്കങ്ങും ഒരു മതിയാകുന്ന
പക്ഷേങ്കില്
അവന് കർത്താവിനെ നമ്മൾ അവന്റെ മഹത്വത്തിൽ കണ്ടിട്ട് നമ്മൾ അങ്ങ് മതിയാകത്തില്ല.
പക്ഷെങ്കില്
സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, അത് മാത്രമല്ല നമുക്ക്
വേണ്ടി നടക്കാം.
അവസാന സമയം വരുമ്പം നമ്മൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയും
കാണിച്ചിരുന്നു. The things that we are going to have when Christ comes, what an amazing things we are going to see.
നമ്മൾ എന്തൊക്കെയാണ് അതിശയമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത് നമുക്ക്
നോക്കാം. Times in the last day God is going to avenge his enemies.
അവസാന ദിവസങ്ങൾ ദൈവം തന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണ്.
Injustice will be finally judged.
അനീതി വിധിക്കപ്പെടാൻ പോവുകയാണ്.
Righteousness will finally be established.
അവസാനം നീതി ഭൂമിയിൽ കൊണ്ടുവരും.
Forever we are going to see righteousness. What an amazing truth, what an amazing feeling.
എന്നേക്കുമായിട്ടും നീതി വരാൻ പോവുകയാണ്.
So much of unfairness we have in the world today.
ഇന്ന് നമ്മൾ ലോകത്തില് അനീതി എത്ര അധികം.
We are groaning inside at every injustice happening to us, to our neighbors, to our friends.
നമ്മളുടെ സുഹൃത്തുക്കളെ, നമ്മളുടെ അയൽവക്കാരെ ഓരോ സ്ഥലത്തും അനീതി കണ്ട് കണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങ് നമ്മൾ ഞെരുങ്ങുവാണ്.
grieve over the political prisoners today who are there in jail just because they inconvenience the rulers.
Inna chala bharikkunna nedakkanmare avaru asvasthathayil aakkiyathum kondu maatramayittu jail kadakkunna karagrahathil kadakkunna vyaktikale orthu enikku vishamamundu.
Sometimes they are there for years just because they try to confront an injustice.
Chala samayathu aneethikkedire ivaru nikkunna kaaranathal varshangal avaru karagrahathil kadakkanda avastha.
What a terrible world we are living in, my dear friends.
So sathikale nammal jeevikkunna ee lokam
next slide please
ethra bhayanagamaya oru avasthayilanu.
The knowledge of God will cover the earth.
ദൈവത്തിന്റെ ജ്ഞാനം ഭൂമിയെ നിറയ്ക്കും.
Just imagine, you see, it is going to happen here this on earth, not just in the heavens.
ഇത് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, സ്വർഗ്ഗങ്ങളിൽ മാത്രമല്ല.
All the rulers of the earth will bow to Jesus.
ഭൂമിയിലെ എല്ലാ അധികാരത്തിലുള്ളവരും യേശുവിനെ വണങ്ങും.
Next slide please. Since here we will receive a resurrected body.
അവിടെ എഴുതിയിരിക്കുന്നു നമ്മൾക്ക് ഒരു പുനരുദ്ധാന ശരീരം ലഭിക്കും.
What an amazing thing, isn't it?
എത്ര അതിശയമായ കാര്യമാണ്.
Finally all creation is going to be redeemed. Another amazing thing is going to happen. We saw that last time.
അടുത്ത അതിശയമായ കാര്യം എല്ലാ സകല സൃഷ്ടിയേയും വീണ്ടെടുക്കാൻ പോവുകയാണ്.
So what I want to point out to you, somehow we have a disconnect. We are not able to connect the end times from the beginning.
പക്ഷേങ്കിലെ നമ്മൾ അവസാന നാൾ അന്ത്യസമയങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യവും ഇപ്പോൾ നടക്കുന്നതും തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ച് കാണാൻ നമുക്ക് പറ്റാതെ
പോകുന്നു. Somehow we think all this is going to end and we're just going to go to heaven and that's it, the end of story.
നമ്മൾ വിചാരിക്കുന്നു ഇപ്പോൾ നടക്കുന്ന എല്ലാം ഒന്ന് അവസാനിക്കും, ഞാൻ അങ്ങ് സ്വർഗത്തിലോട്ട് പോകും, കഥ തീരും.
My dear friends, there is a redemption going to take place.
സത്യത്തിലെ ഒരു വീണ്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്.
What happened in the Garden of Eden, God is going to do even more amazing things, restoring things back.
ഈദൻ തോട്ടത്തിൽ നടന്നത് അത് പൂർണ്ണമായിട്ടും ദൈവം തിരിച്ച് യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്.
God is not going to be defeated by our sin.
നമ്മളുടെ പാപം കൊണ്ട് ദൈവം തോറ്റു പോകാൻ പോവുകയല്ല.
Because you see, he had decided before the foundation of the world to restore us back to himself.
വെച്ചാലെ ലോകസ്ഥാപനത്തിനു മുമ്പേ തന്നെ നമ്മളെ അവനിലോട്ട് തിരിച്ച് യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം പദ്ധതി ഇട്ടിരുന്നു.
The things that he had planned on earth is still going to be fulfilled in an amazing way.
ദൈവം ഭൂമിയെക്കുറിച്ച് പദ്ധതി ഇട്ടതെല്ലാം നിവർത്തിയാകാൻ
പോവുകയാണ്. We all as we creation longs to see the glory of the sons of God.
കഴിഞ്ഞാഴ്ച നമ്മൾ കണ്ടു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തൽ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
I understand when I shared last week, some people found it a bit difficult because these verses they were not used to seeing these verses, they were not studying on these things before.
എനിക്കറിയാം കഴിഞ്ഞാഴ്ച ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ട് തോന്നി എന്ന് വെച്ചാൽ ഈ വാക്യങ്ങൾ അവർക്ക് പരിചിതമല്ലായിരുന്നു.
Many people begin to study about the end times and they just quickly give up because it all seems so confusing, isn't it?
ഒത്തിരി അധികം പേരും അവസാന സമയത്തെ കുറിച്ചുള്ള പഠനം അന്ത്യസമയം അന്ത്യകാലത്തെ കുറിച്ചുള്ള പഠനം തുടങ്ങും, പക്ഷേങ്കിൽ ഇച്ചിരി മുൻപോട്ട് പോയി കഴിയുമ്പോൾ അവരങ്ങ് വിട്ടുകളയും. എന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള ഒരു
പഠനമാണ്.
അതുകൊണ്ട് എന്ത് പറ്റുന്ന നമ്മൾ പെട്ടെന്ന് അങ്ങ് വിട്ടുകളയുന്നു, അങ്ങനെയുള്ള വാക്യങ്ങളിലോട്ട് നമ്മൾ ആഴത്തിൽ പോകാറില്ല.
Let me tell you, my dear friends, we so need to know about the future that God has for us.
സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഭാവിയെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്.
And because God has already revealed it to us in so many portions of scripture.
എന്താ കാരണം? നമ്മളെ ദൈവം വചനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു.
And a careful study will surely give us great rewards, my dear friends.
അതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയോടെയുള്ള ആ പഠനം നമ്മൾക്ക് അധികം ഫലം.
For example, there is a phrase called the kingdom of God, kingdom of heaven.
ഇങ്ങനെ ഒരു പദമുണ്ട് ദൈവരാജ്യം.
I mentioned that to you last week.
കഴിഞ്ഞ ആഴ്ച ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു.
And it also says the Bible that the kingdom of heaven is also going to be our inheritance. We are going to inherit the kingdom.
ബൈബിളിനകത്ത് വേദവസ്തുത്തിൽ ഇങ്ങനെയും പറയുന്നു, നമ്മൾ ദൈവരാജ്യം അവകാശം കൈവശമാക്കാൻ പോവുകയാണ്.
We know the thought that the kingdom is already here.
ദൈവരാജ്യം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ള ചിന്ത നമുക്കറിയാം.
But the Bible also tells us that we are going to inherit the kingdom.
അത് മാത്രമല്ല, വചനം ഇങ്ങനെയും പറയുന്നു, നമ്മൾ ദൈവരാജ്യത്തെ അവകാശമാക്കാനായിട്ട്
പോകുകയാണ്. To inherit the kingdom actually surely means that we are going to reign and rule with Jesus in a new way. It is not yet with us, it is our inheritance.
അതിനർത്ഥം നമ്മൾക്ക് ഇപ്പം ലഭിച്ചിട്ടില്ല പലതും, ഇനി ലഭിക്കാൻ പോവുകയാണ്. അതിനർത്ഥം നമ്മൾ ദൈവത്തിന്റെ കൂടെ ഭരിക്കാനായിട്ട് ഇപ്പം പല രീതിയിലും നമ്മൾ ഭരിക്കുന്ന അവസ്ഥയിൽ ആണ്, എങ്കിലും ഇനിയും വരാൻ പോകുന്ന ആ ഭരണം യേശുവിനോടൊപ്പമുള്ള ഭയങ്കര അതിശയകരമായ ഒരു ഭരണം തന്നെ.
So we are not going to just go to heaven and just look at his face and just worship him there. We are going to reign and rule with him in a new way.
നമ്മള് അവൻ യേശുവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നിട്ട് യേശുവിന്റെ മുഖത്തോട്ട് നോക്കി അങ്ങ് വർഷങ്ങളോളം ഇരിക്കാൻ പോകും മാത്രമല്ല, അവന്റെ കൂടെ നമ്മൾ ഭരണം ചെയ്യാൻ പോകും.
So the crown is given to us as a reward. What does the crown mean, by the way?
വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്മൾക്ക് പ്രതിഫലമായിട്ട് കിരീടങ്ങൾ തരും. ആ കിരീടം എന്താണ്?
I've seen people preach about the crowns. Oh, there is five crowns, the crown of righteousness, the crown of glory, the crown of life. We're so caught up with this kind of things.
ആ കിരീടങ്ങൾ തരാൻ പോകുന്ന, കിരീടങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, അഞ്ചു തരം കിരീടമുണ്ട്, നീതിയുടെയും ന്യായത്തിന്റെയും ജീവന്റെ കിരീടം, അങ്ങനെ പല പല ടൈപ്പിലുള്ള കിരീടങ്ങൾ നമുക്ക് ലഭിക്കും.
But the very simple thing is actually the crown is not meant to be a memento. When we crown someone, actually the crown is, you're putting a crown on a person's head and says, now you are king. It is the crown to reign. Don't we put a crown? We don't put the crown in the showcase. The crown is meant to be put on someone's head when it says, okay, now you are appointed king.
നമ്മൾ ഈ കിരീടം ലഭിക്കുമ്പോൾ അതൊരു കാഴ്ച വസ്തുവായിട്ട് വെക്കാനായിട്ടുള്ള സാധനം അങ്ങനെയല്ല. പക്ഷെ ഈ കിരീടം ലഭിക്കാന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു വ്യക്തിയെ കിരീടം ഇടിച്ച് വാഴാനായിട്ട് ആ കിരീടം അണിയിക്കുവാണ്. ഇനി നീ പോയി വാഴുക, കർത്തൃത്വം വഹിക്കുക എന്ന് പറയുന്നത്.
Remember, this crown is given to those who overcome. Forget about the different types of crowns. We are going to get crown.
അത് ഏത് വിധേനയുള്ള
ക്രൗണാണ്
കിരീടമാണെങ്കിലും നമ്മൾക്ക് കിരീടം ലഭിക്കാൻ പോവുകയാണ്.
I spoke to you about metaphors. I took pains to talk to you about figures of speech in the Bible, isn't it?
ഞാനേ കഴിഞ്ഞ പ്രാവശ്യം പല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ
പറഞ്ഞായിരുന്നു.
അലങ്കാര വാക്കുകളെ കുറിച്ച് ഞാൻ
പറഞ്ഞു. So important, because we may be waiting for some physical crown to fall on our head.
എന്നുവെച്ചാൽ നമ്മൾ ആശ്രയമായ ചില കിരീടം നമ്മുടെ തലയിൽ ഇങ്ങനെ വന്ന് അണിക്കും എന്ന് അതിനു വേണ്ടി കാത്തിരിക്കുമായിരിക്കും.
See, we have to know that there are a lot of figures of speech in the Bible. I put it to you in WhatsApp just for you to go through that and understand. We just can't afford to take things literally all the time.
വചനത്തിൽ ഒത്തിരി അലങ്കാര വാക്കുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ആശ്ചര്യമായിട്ട് മേടിക്കേണ്ട വാക്കുകളല്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തന്നത്.
I beg of you, please understand there are figures of speech in the Bible.
ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുവാണ്, തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ബൈബിളിനകത്ത് വേദപുസ്തകത്തിനകത്ത് അലങ്കാര വാക്കുകളുടെ പ്രയോഗങ്ങളുണ്ട്.
Recently someone talked to me about a woman in the book of Revelation, and they were talking about the woman as if it's a real woman in the book of Revelation.
കുറച്ച് ദിവസം മുമ്പ് ഒരു വ്യക്തി വെളിപാട് പുസ്തകത്തെ കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ, ഓ, വെളിപാടിൽ ഒരു സ്ത്രീ ഉണ്ട്. അങ്ങനെ ആ വ്യക്തി പറഞ്ഞു, വാസ്തവമായിട്ട് ഒരു സ്ത്രീയെ കുറിച്ച്
പറയുന്നു. notes, we can still not get this inside.
ഇത്രയും പഠിച്ച് ഇത്രയും നമുക്ക് ലഭിച്ചതിനു ശേഷവും പിന്നെയും ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
There are three women, by the way, in the book of Revelation.
വേൽപാട് പുസ്തകത്തിൽ മൂന്ന് സ്ത്രീയെ കുറിച്ച്
പറയുന്നു. One is talking about a woman called Jezebel in the churches.
ഇന്ന് സഭ ഒന്ന് സഭകളിലുള്ള ഒരു സ്ത്രീ ജസിബേൽ എന്ന് പറഞ്ഞ
ചില
സമയത്ത് നമ്മൾ നമ്മുടെ സഭകളിൽ ആരാണ് ജസിബേൽ ഇങ്ങനെ
നോക്കാറുണ്ട്. ചിലര്
പലരും സഭകളിൽ ഇങ്ങനെ ഉപേക്ഷിച്ച് നോക്കും, ആരാണ് സഭയിൽ, ഈ സഭയിൽ, ആ സഭയിൽ ജസിബേൽ ആയിട്ടുള്ളത്.
Then there is a woman talking about a woman who has the son, both with the son, isn't it?
വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീ സൂര്യനും കൊണ്ട് മൂടിയിരിക്കുന്ന, സൂര്യൻ ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച്
Israel, my dear friends, and the male child, talking about Israel in that sense.
അത് ഇസ്രായേലിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ പറയുന്നത്.
And then the Bible himself explains to us about the third woman. There's not a woman again, the woman on the scarlet beast.
മൂന്നാമതൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നു, ചുവപ്പ് മൃഗത്തിന്റെ മേൽ ഇരിക്കുന്ന സ്ത്രീയെ കുറിച്ച്.
The book itself explains to us this woman is actually the great city of the earth.
ഈ വചനം തന്നെ നമ്മളെ ഇതിനെ കുറിച്ച് വിവരിച്ചു പറഞ്ഞു തരുന്നുണ്ട്. ഈ സ്ത്രീ ലോകത്തിലെ വലിയൊരു പട്ടണമാണ്.
So can you see, we just have to understand there is an imagery in the Bible, especially the book of Revelation. We have to be so careful.
അതുകൊണ്ട് പ്രത്യേകിച്ച് ബൈബിളിനകത്ത് നമ്മൾ നോക്കുമ്പോൾ റെവലേഷൻ വെളിപാട് പുസ്തകത്തിൽ ഈ ചിത്രം രീതിയിൽ നമ്മളോട് നമ്മൾക്ക് ഒരു ആശയം തരാനായിട്ട് നമ്മൾ ചിത്ര രൂപത്തിൽ നമ്മളോട് പറയുന്ന ഭാഷയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ മുന്നോട്ട്
നീങ്ങേണ്ടത്.
രണ്ടാം വരവിനെ കുറിച്ച് പൗലോസിന്റെ ലേഖനങ്ങൾ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. അതിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു പഠനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
See, we are not going to go into the gospels much or even into revelation, because you see, let's go to the most clearest portions first.
നമ്മൾക്ക് സുവിശേഷങ്ങളിലോ വെളിപാടിലോ നമ്മൾ പോകുന്നില്ല. ഏറ്റവും വ്യക്തമായിട്ട് സഭയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളിൽ നമ്മൾ പോകുന്നു.
So before we do that, can I also take you to those verses that I spoke to you? Today's topic message is actually titled The Day of the Lord.
ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ദൈവത്തിന്റെ നാള്.
What is it? What is the day of the Lord?
ആ ദൈവത്തിന്റെ നാള് എന്ന് പറഞ്ഞാൽ എന്താണ്?
It's a very very specific term in the Bible.
ഇത് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു പദം തന്നെയാണ്.
It is not just something that we can just try to bring around now in our own understanding. It is very clearly mentioned what it is.
Adu nammale ingane chindichu uhichu manasilaki edukkundiya oru sambhavalla vyaktamayittu adine kurichu paranjittundu.
I gave you a few verses in the Bible that talk to us in the Old Testament first about what is it, the day of the Lord. The day of Jehovah is mentioned even in the Old Testament.
Adu kondu njan thanna vakyathile nattu palaye neemathilum devathinte naalane kurichu paranjittundu.
കർത്താവിന്റെ ദിവസം, the day of the Lord. It is not just one day, actually. It is a very specific period which the Old Testament also talks about this
very clear
terms.
ഒരു ദിവസത്തെ കാണിക്കുന്നതല്ല, ഒരു ഒരു
ഒരു
പീരീഡ്, ഒരു കാലഘട്ടത്തെ കുറിച്ച് തന്നെ വിളിച്ചു പറയുന്ന
കാര്യം. I just want to read one verse to you from Isaiah, just to begin understanding about this more clearly.
ഇതിന്റെ വ്യക്തത നമുക്ക് മനസ്സിലാകാനായിട്ട് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക്
വായിക്കാം. Can I ask Anita to read to us Isaiah 13 verse 9 to 11 please?
യെശയ്യാവ് 13-ന്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ അനിത ഒന്ന് വായിക്കാമോ?
9 തൊട്ട് 11, 9 to 11. The Old Testament gives us so many verses. I've sent it to you as a PDF in the WhatsApp group. There are so many verses that try to explain this day of the Lord for us.
ഈ കർത്താവിന്റെ നാൾ എന്ന് പറഞ്ഞു വിവരിച്ച് നമ്മളെ കാണിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ ദൈവവചനത്തിൽ നമുക്കുണ്ട്, ഞാൻ പി ഡി എഫിൽ നിങ്ങൾക്ക് ഇട്ട്
തന്നായിരുന്നു. അത്
കഴിഞ്ഞ് നമുക്ക് നോക്കാം ഈ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യം, ഈ വാക്യം എങ്ങനെ നമുക്ക് പുതിയ നിയമ പശ്ചാത്തലത്തിൽ.
Because Israel knew very clearly about the day of the Lord.
എന്നുവെച്ചാൽ ഇസ്രായേൽ ജനത്തിന് കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അവർക്ക്
മനസ്സിലാകുമായിരുന്നു. കർത്താവ് മലയാളത്തിൽ കർത്താവ് നാള്, it says not talking about Jesus Christ here, the day of the Lord, the day of Jehovah actually in the Old Testament.
കർത്താവിന്റെ നാള് എന്ന് പറയുമ്പോൾ യേശുവിന്റെ നാള് അല്ല, യേശു പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ നാളുകൾ എന്നാണ്.
It's a very clear term in the Bible, the day of Jehovah.
അത് ബൈബിളിനകത്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് യഹോവയുടെ നാളുകൾ.
When you hear the word Lord, don't immediately think of Jesus alone. In the Old Testament also the word Lord is being used, it is Jehovah.
അപ്പം കർത്താവ് എന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അത് പഴയ നിയമത്തിലും ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ അർത്ഥം യഹോവ എന്നാണ്.
So you see, can let me look at this verse please in Isaiah chapter 13.
യെശയ്യാവ് 13 വായിക്കാമോ?
ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടു പോകും. ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തും.
Okay, so can you see very clearly Isaiah is talking about a very terrible time that is going to come.
വളരെ ഭയാനകമായ ഒരു കാലം വരാൻ പോകുന്ന
പ്രവാചകന്മാർക്ക്
ഇസ്രായേൽ ജനത്തിന് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്.
സോ വാട്ട് ഇസ് ദിസ് ഡേ ഓഫ് ദി ലോർഡ് മീൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്?
പഴയ നിയമത്തിലെ ഈ യഹോവയുടെ ദിവസം അല്ലെങ്കിൽ കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്
അർത്ഥമാക്കുന്നത്?
നാല് കാര്യം ഞാൻ തരാം,
വേണമെങ്കിൽ എഴുതിയെടുക്കാം. Day of the Lord in the Old Testament talks about God's wrath causing massive destruction.
ആദ്യമായിട്ട് നാം പറയട്ടെ, ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ കോപം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു.
We read that right now in that verse, isn't it?
ഇപ്പോൾ നമ്മൾ ആ വാക്യം വായിച്ചതിൽ അതിനകത്ത് നമ്മൾ
കണ്ടതാണ്. God's wrath causing massive destruction.
ഭയങ്കരമായ നാശം ദൈവത്തിന്റെ കോപം കൊണ്ടുവരുന്നു.
We also, other portions also show us is talking about punishing the wicked and the ungodly.
വേറെ ഭാഗങ്ങളിലും ഇത് കാണുന്നു. രണ്ടാമത്തെ ഇത് കാണുന്നു, ദൈവീകമല്ലാത്തതും ദുഷ്ടതയും ദൈവ അനീതിയെയും ദുഷ്ടതയും ദൈവം ശിക്ഷിക്കുന്നു.
We also see that the day of the Lord also destroys the pride of man.
മനുഷ്യന്റെ അഹന്തയെ ദൈവത്തിന്റെ ദിവസം നശിപ്പിക്കുന്നു.
Finally, if you look at it from all the other verses, we also realize that he's talking about rescuing a remnant of Israel.
ബാക്കിയുള്ള വാക്യങ്ങളും കൂടി ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവസാനം നാലാമത്തെ പോയിന്റ്, ഇസ്രായേലിന്റെ ശേഷിപ്പിനെ ദൈവം റെസ്ക്യൂ ചെയ്യുന്നു, രക്ഷിക്കുന്നു. ഇസ്രായേലിന്റെ ശേഷിപ്പിനെ രക്ഷിക്കുന്നു.
So you see, you have to hold this in our minds when we go to the New Testament now.
ഈ നാല് പോയിന്റ് പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പുതിയ നിയമത്തിൽ നമ്മൾ
പോകേണ്ടത്. The Lord is also coming to us in the New Testament.
എന്ന് വെച്ചാൽ പുതിയ നിയമത്തിലും ദൈവത്തിന്റെ കർത്താവിന്റെ ദിവസം വരുന്നുണ്ട്.
And we have to see that now from the New Testament. Let's go to 1 Thessalonians now.
അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് നോക്കാനായിട്ട് ഒന്ന്
തെസ്സലോനിക്കയിലെ. So the Jews knew all about the day of the Lord. They had very clear pictures about it. They were actually when they were in the big trouble, they were actually thinking of this day of the Lord coming and God punishing and distress and anger, they knew all about this.
Israel janathinte vyaktamayitt ariyam yahudanmarkku ariyamayirunnu o devathinte naalu yahuvede naalu varan pogayanu aneediye vidhikkunna oru divasam varum ദുഷ്ടതയെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു ദിവസം
വരും. ഒരു
വാക്യം ഇങ്ങനെ വരെയുണ്ട്, നിങ്ങൾ എന്തിനാ ദൈവത്തിന്റെ നാളിന് വേണ്ടി യഹോവയുടെ നാളിന് വേണ്ടി നോക്കിയിരിക്കുന്നത്? അന്ന് നിങ്ങൾക്ക് കഷ്ടമായിരിക്കും വരാൻ പോകുന്നത്.
So you see, there is a very interesting picture is there. It says in Amos. That's a very interesting. Please look at all those verses I gave you to have a very clear picture of the day of the Lord.
അതൊക്കെ നമ്മള് നോക്കണം. ഞാൻ നിങ്ങൾക്ക് തന്ന ആ വാക്യങ്ങള് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക.
Keeping that in mind, let's go to the New Testament, 1 Thessalonians.
അത് മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ 1 തെസ്സലോനിക്കയുടെ പുസ്തകത്തിലോട്ട്
നോക്കാം. When we go into the from chapter 4 onwards,
നാലാം അധ്യായം തൊട്ട് നോക്കുമ്പോൾ,
this is where we've come to very, very interesting passages.
വളരെ മനോഹരമായ ഒരു ഭാഗത്തിലോട്ടാണ് നമ്മൾ വരുന്നത്.
Because here is a very interesting portion from verse 13 onwards talking about something that we all call the rapture.
നാലിന്റെ 13 വാക്യം തൊട്ട് താഴ്ത്ത് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ കൂടെ എടുക്കപ്പെടും, ആ റാപ്ചർ എന്നുള്ള ആ
വാക്യം
നമ്മൾ അതിനെ കുറിച്ച് വായിക്കുന്നു.
Can you please read, Anita, from verse 13 to chapter 5? Verse 5, please.
നാലിന്റെ 13 തൊട്ട് അഞ്ചിന്റെ അഞ്ചു വരെ വായിക്കാമോ അനിത?
സഹോദരന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊൾവിൻ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ
So let's hold this portion in our minds right now. The two things we find mainly here, talking about the church being gathered together to Christ.
ഇവിടെ നമ്മൾ വായിച്ച നമുക്ക് നമ്മുടെ മനസ്സിൽ ശ്രദ്ധിച്ച് വെക്കാം. ഇവിടെ നമ്മൾ രണ്ട് കാര്യം കാണുന്നു. ഒന്ന്, നമ്മൾ വായിച്ചത് സഭ യേശു ക്രിസ്തുവിന്റെ അടുത്തോട്ട് എല്ലാവരും എല്ലാ സഭയിൽ സഭ മുഴുവനും യേശുവിന്റെ അടുത്തോട്ട് ചേർന്ന്
വരുന്നതായിട്ട്
ഇവിടെ എഴുതിയിരിക്കുന്ന 16 വാക്യത്തില് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഗംഭീര നാദത്തോടെ ഇറങ്ങി വരും.
And still we also hear from the various teachings there is something called a secret rapture.
വേറെ പലരും പഠിപ്പിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു രഹസ്യത്തില് നടക്കാൻ പോകുന്ന ഒരു റാപ്ചർ അല്ലെങ്കിൽ ഒരു സഭയുടെ എടുക്കപ്പെടൽ.
സോ വി ഹാവ് ബീൻ യൂസ്ഡ് ടു ദ ടീച്ചിംഗ് ഫോർ എ ലോങ് ലോങ് ടൈം നൗ.
തിരുനാൾ നമ്മൾ പഠിച്ച പഠനം കേട്ട ഒരു ഭാഗം ഒരു കാര്യമാണിത്.
ദ സെക്കൻഡ് കമ്മിങ് ഈസ് ഇൻ ടു സ്റ്റേജസ്, വൺ ഈസ് സീക്രറ്റ്.
അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ യേശുവിന്റെ വരവ് രണ്ട് ഭാഗത്തിലാണ്, രണ്ട് ഭാഗമായിട്ടാണ്. ഒന്ന് രഹസ്യത്തിൽ വരും,
and then he's going to come again.
അത് കഴിഞ്ഞ് പിന്നെ
ഒന്നുകൂടെ വരും.
നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്, യേശു ആദ്യം വരുന്നത് ആ മേഘത്തിൽ വരെ വന്നിട്ട് പിന്നെ അങ്ങ് തിരിച്ചു പോകും.
Few interesting things I want to point out to here, here to you here before going to details.
കൂടുതല് വിവരിച്ച് പറയുന്നതിന് മുമ്പേ ചില രണ്ട് കാര്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ.
First of all, the word rapture, meeting, the word rapture is not in the Bible as such.
ആ rapture എന്ന് പറയുന്ന ആ പദം ഇത്രമാത്രമേ പറയുന്നുള്ളൂ. ഈ കർത്താവിനെ 17-ാമത്തെ വാക്യം
says we were going to meet the Lord in the air.
Like
Amma 4:17
പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും.
കർത്താവിനെ കർത്താവിനെ എതിരേൽപ്പാൻ
കർത്താവിനെ അവിടെ കണ്ടുമുട്ടാൻ എന്നുള്ള വേർഡാണ് എപ്പന്തിയോസിസ് എന്ന് പറയുന്നത്.
And the word rapture actually is not there in any of the Bibles in that sense. Rapture doesn't mean even it means joy, that's all actually.
ഈ റാപ്ചർ എന്ന് പറയുന്ന പദമല്ല അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ യേശുവിനെ കണ്ടുമുട്ടുന്നത് പദത്തിന്റെ അർത്ഥം തന്നെ സന്തോഷം എന്നാണ്.
The word meet actually is a very interesting word and it's used only 3 times in the Bible.
ഈ meet കണ്ടുമുട്ടൽ എന്നുള്ള കർത്താവിനെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞ ആ കണ്ടുമുട്ടൽ എന്നുള്ള വാക്ക് എപ്പന്തേസിസ് എന്ന് പറയുന്നത് ബൈബിളിനകത്ത് 3 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ.
Other 2 times it talks about meeting someone as an escort, like it is the 5 virgins met the bridegroom and they came to the bridegroom. It's like meets, it's like you are escorting them back. That is the actual meaning of the word here, epenthesis.
Adha nammal aa 10 kanniye kurichu paranjathu 5 kanniga manavalane edireettal kandumutti aa manavalan avare
and then they walked back
to adha kanni kandumuttite tirichu madangi avare kooda nadannu madangi vannu എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ
പറയുന്നത്. The other words by Paul in Ephesus where it says Paul the people they went to meet Paul, they walked ahead, went to meet Paul and came back with him. They were trying to welcome him back in Ephesus.
മൂന്നാമത്തേത് പറയുന്നത് പൗലോസ് എഫേസ്യസിലെ പോയ സമയത്ത് അവിടുത്തെ ആൾക്കാര് മുമ്പേ കടന്നു പോയി പൗലോസിനെ അവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ട് പൗലോസിനൊപ്പം അവർ മടങ്ങി
വരുന്നതായിട്ട്.
അവിടെ ഈ എസ്കോർട്ട് ചെയ്യുന്ന വെച്ചാല് അവരുടെ കൂടെ ഭയങ്കര ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കൂടെ ചേർന്നിട്ട്
ഇവിടെ
ഈ അർത്ഥമാക്കുമ്പോ ഈ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോ ആ മധ്യ ആകാശത്തിൽ നമ്മള് അവനെ യേശുവിനെ നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടും. അത് കഴിഞ്ഞിട്ട് കർത്താവിനോടൊപ്പം നമ്മള് ഭൂമിയിലോട്ട് വരും.
How many of you know that the secret rapture was a doctrine that actually was started in the 18th century?
നമ്മൾക്ക് അറിയാമോ 18th century ഈ രഹസ്യത്തിലുള്ള ഒരു സഭ എടുക്കപ്പെടലാണ് റാപ്ചർ എന്നുള്ളത് പഠിക്കാൻ
തുടങ്ങിയത്.
സഭ അങ്ങ് എടുക്കപ്പെടും, ആരുമേ അറിയത്തില്ല, ഭയങ്കര രഹസ്യത്തിലായിരിക്കും ഇതെല്ലാം നടക്കാൻ പോകുന്നത്. അത് 18th century
ജോൺ ഡാർബി ബ്രോട്ട് ദിസ് ടീച്ചിങ്.
ജോൺ ഡാർബി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യരാശിയുടെ മൊത്തം 7 ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചു.
And he put one phase as the phase of Israel, another age as the age of the church.
ഒരു ഇസ്രായേലിന്റെ യുഗം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് സഭയുടെ യുഗം.
And he said this cannot be brought together, so so when there is a big tribulation on Israel, the church cannot be there. This is what
adeham paranjathu. ഇത് ഇസ്രായേലിന്റെ കാലവും സഭയുടെ കാലവും അത് രണ്ടും ഒരുമിച്ച് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ മേൽ വലിയൊരു പീഡനം വരുന്ന സമയത്ത് ഈ സഭയ്ക്ക് ഈ ലോകത്തിൽ നിൽക്കാനേ പറ്റത്തില്ല.
സോ ഹി ആക്ച്വലി സ്റ്റാർട്ടഡ് ദിസ് ഹോൾ ടീച്ചിങ് ഓൺ ദ secret rapture, the church will be taken up so that God can now begin to work again in Israel, on Israel.
Adeham inginiyana padichathu adumonde sabay ange eduthu maatiyin shesham devam Israel janathile pravartikkan thodangi kaigaryam cheyyan.
This was popularized by a reference Bible called the Scofield reference Bible. Made it very famous.
Nammal ottri per padikkunna Scofield reference Bible ഈ ഒരു കാര്യം ഏറ്റെടുത്ത് അത് അംഗീകരിച്ച് അത് വിവരിച്ച് പറഞ്ഞ് ഇത് എല്ലാരെയും പഠിപ്പിക്കാൻ
തുടങ്ങി.
അത് അമേരിക്കയിൽ ഗ്രേറ്റ് ലേറ്റ് പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം കാരണം ഒത്തിരി അങ്ങ് ഫേമസ് ആയി.
And then there are a few movies came up left behind movies.
അതുകഴിഞ്ഞാ അതിനെ അനുബന്ധിച്ച് ചലച്ചിത്രം വന്നു left behind.
So it's almost like America exported this into the world, that this secret rapture teaching came up.
ഒരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്ക ഈ ഒരു കാര്യം ലോകത്തിലോട്ട് അങ്ങ് അങ്ങ് പ്രശസ്തി ലോകത്തിലോട്ട് അങ്ങ് അഴിച്ചുവിട്ട് ഈ ഒരു പഠിപ്പീര.
Now, even when I say these things, I want you to check on all that I am saying. Please, you go to the commentaries, you go to the scholars who wrote all this, you find out from church history. I'm just putting this across to you because this is what I have gathered.
Njana id padipikkumbol njan ningalod orothrodum parayva ningal orothrodum deiva vajanathil ponam bible panditanmar ezhuthiya karyangale kurichu ningal nokkanam vyakhyanangal nokkanam njan deiva vajanam padichittu njan manasilakki karyam njan ningalodu paranju theruva ningal thirchayittum thirichu poi deiva vajanam sushichu padikkanam.
So descend from heaven with a shout is not a secret rapture in that sense actually.
Avade swargathil ninnu oru kahalathode irangi ennu parayumbol avade ഒരു രഹസ്യത്തിലുള്ള കേറിപ്പോക്കൽ അല്ലെങ്കിൽ കേറ്റി എടുത്തോണ്ട് പോകുന്നതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്.
We can't see it that way actually. There are so many other verses but don't have time to explain this to you. Let's look at the second part of what we read just now.
ഇതിനെ കുറിച്ച് പറയുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി ആഴത്തിലോട്ട് പോകാൻ സമയമില്ല. പക്ഷേ രണ്ടാമത്തെ ഭാഗം
നമുക്ക് back the day of the Lord in chapter 5.
അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെടുത്തു കർത്താവിന്റെ നാളെന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ അവിടെ
വായിക്കുന്നുണ്ട്
എഴുതിയിരിക്കുന്നത് രാത്രിയിലെ കള്ളനെ പോലെ വരുന്ന
ദിവസമായിരിക്കും.
അവര് സമാധാനവും സുരക്ഷിതത്വവും എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ നാശങ്ങള് വരാൻ തുടങ്ങും.
Look at that, I want to point out that phrase, when they say peace and safety.
അവിടെ ഞാൻ നിങ്ങളോട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണേ ആ വാക്യം നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അവര് പറയുമ്പോൾ സമാധാനവും സുരക്ഷിതത്വവും എന്ന് പറഞ്ഞ് അവര് പറയുമ്പോൾ.
Another important point is this.
വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്.
The day of the Lord is not going to come upon us like a thief, because the few verses after that says you are not in darkness and the day will come upon you like a thief, verse 4.
അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അടുത്ത നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, അതുകൊണ്ട് ഈ ദിവസം ഒരു കാറ്റിലെ ഒരു കള്ളനെ പോലെ നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കത്തില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട്.
The day of the Lord is coming, going to come as a thief in the night for those who don't know anything about the Lord at all.
കർത്താവിനെ കുറിച്ച് ഒന്നുമേ അറിയാത്തവർക്കാണ് ആ ദിവസം ദൈവ കർത്താവിന്റെ നാള് രാത്രിയിലെ കള്ളനെ പോലെ വരുന്നത്.
Eating and drinking and not even knowing the destruction is going to come.
അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, അവര് നാശം വരുന്നത് അവർ അറിയാതെ പോകും.
But we are not in darkness that should this day should come upon us like a thief.
പക്ഷേ നമ്മൾ ഇരുട്ടിലുള്ളവരല്ല, അതുകൊണ്ട് ഈ ദിവസം നമ്മളെ സംബന്ധിച്ച് രാത്രിയിലെ കള്ളനെ പോലെ അല്ല.
One more thing to you, my dear friends.
ഞാൻ സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിപ്പറയട്ടെ.
Always remember that God does always things in his perfect timing.
ദൈവം എപ്പോഴും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അകൃത്യമായിട്ടുള്ള നിയോഗിച്ച സമയത്താണ് ചെയ്യുന്നത്.
For the day of the Lord to come upon the earth, it has to mean that the earth is really ripe for the day of the Lord to come, is to be destroyed. There has to be lawlessness going to be increased. It's not just going to come just like that.
ദൈവത്തിന്റെ കർത്താവിന്റെ നാള് വരുന്നു പറയുമ്പോൾ അത് വരാനായിട്ട് ഈ ഭൂമി അതിനു വേണ്ടി പാകപ്പെട്ട് വഷളത്വം ദുഷ്ടതയും അങ്ങ് തഴച്ച് അങ്ങ് പാകമാകുമ്പോഴായിരിക്കും വരുന്നത്, അല്ലാതെ സാധാരണ ഏതെങ്കിലും ഒരു ദിവസം അല്ല.
Now let's go to 2 Thessalonians quickly, please. We don't have much time. 2 Thessalonians chapter 2.
നമുക്ക് സമയമില്ല. 2 Thessalonians 2 അധ്യായത്തിലോട്ട് നമുക്ക് പോകാം.
It says, now here we have something very important. I have something very important for you.
ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
Verse 1 and 2, please, can you read quickly, Anita?
ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്യം അനിത ഒന്ന് വായിക്കാമോ?
2 Thessalonians 2.
1, 2, 3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം.
Very interesting things here.
Look at this
three verses. It says, my brethren, my dear brethren, regarding the coming of the Lord and our gathering together with him.
ഇവിടെ എഴുതിയിരിക്കുന്ന സഹോദരന്മാരെ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നമ്മൾ അവനോട് ചേർക്കപ്പെടുന്നതിനെ കുറിച്ചും
അവന്റെ
കൂടെ
ചേർക്കപ്പെടുന്നതിനെ
മൂന്നാമത് ഒരു കാര്യം കൂടെ അവിടെ കർത്താവിന്റെ നാളുകളിലെ ചേർത്ത് പറയുന്നുണ്ട്.
Listen carefully.
ശ്രദ്ധിച്ചു കേട്ടോ.
See, the believers going through big trouble during that time.
ആ സമയത്ത് വിശ്വാസികൾ വളരെ പ്രയാസ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും.
And then you about this day of the Lord and judgment going to fall and God's wrath going to come.
അവർക്ക് ദൈവത്തിന്റെ കർത്താവിന്റെ നാള് വരുന്നു, പ്രയാസമുള്ള ഘട്ടമായിരിക്കും, ദൈവത്തിന്റെ കോപം വീഴാൻ പോകുന്നു എന്ന് അവർക്ക്
വ്യക്തമായിട്ട്
കൂടി കടന്നു പോയപ്പോൾ അവർ വിചാരിച്ചു, ഓ, ഇത് കർത്താവിന്റെ നാള് വന്നു കഴിഞ്ഞിരിക്കുന്നു, കർത്താവ് ഈ ദുഷ്ടതയ്ക്ക് തക്കതായ പകരം കൊടുക്കാൻ പോവുകയാണ് എന്ന് അവർ ചിന്തിച്ചു.
You see, because it says the day of the Lord has come, not is going to come. The actual Greek says it has come, it is present. They thought it has already come.
അവിടെ കർത്താവിന്റെ നാൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരാൻ പോകുക എന്നല്ല, വന്നിരിക്കുന്നു എന്ന് അവൻ അവരോട്
പറഞ്ഞു. So Paul is now bringing these three things together.
അതുകൊണ്ട് പൗലോസ് ഇത് മൂന്നും ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരുവാണ്.
He is saying the coming of the Lord, our gathering together with him, and the day of the Lord is bringing these three things together.
ഇവിടെ പറയുന്നത് കർത്താവിന്റെ നാള്, കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്, നമ്മള് കർത്താവിനോട് ചേർക്കപ്പെടുന്നത്, ഇത് മൂന്നിനെയും ഒരുമിച്ച് പൗലോസ് കൊണ്ടുവരും.
Hey,
ഇവിടെ പറയുവാണ്
regarding coming of the Lord Jesus.
ഓ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ
regarding our taking be taken up to him
നമ്മൾ അവനോട് കൂടി ചേർക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ
regarding the day of the Lord you think has already come it has not yet come
ഓ കർത്താവിന്റെ നാളിനെ കുറിച്ച് വന്നു എന്ന് നീ ചിന്തിക്കുന്നല്ലോ ഇല്ല വന്നിട്ടില്ല ഇതുവരെ
it will not come you know why
ഇത് വരത്തില്ല എന്തെന്ന് അറിയാമോ
because something the apostasy should happen first
എന്നുവെച്ചാൽ എതിർപ്പ് ആദ്യം വരണം എന്നാലേ കർത്താവിന്റെ നാൾ വരത്തുള്ളൂ
You see, there is the word apostasy here is a very interesting word.
എതിർപ്പെന്നുള്ള മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എതിർപ്പെന്നുള്ള വാക്ക്
വിശ്വാസം മലയാളത്തിൽ says വിശ്വാസ ത്യാഗം but the actual word actually means a rebellion is something more than just turning from the faith
അത് വിശ്വാസ ത്യാഗം അല്ല അർത്ഥം അന്നിക്കാട്ടിൽ ഉപരിയായിട്ട് ഒരു മർദ്ദലിപ്പ് വരുന്നു
a great rebellion a great revolt is going to come
ഒരു വലിയ ഒരു 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 എതിർപ്പ് ഒരു കൂട്ടം തന്നെ ഇതിനെതിരെ എഴുന്നേക്കാൻ പോകുന്നു എന്നാണ്
അവിടെ പറയുന്നത്
അത് ഇങ്ങനെ പറയുന്നതിനർത്ഥം ലോകം തന്നെ അങ്ങ് അതിന്റെ മർദ്ദലിപ്പും എതിർപ്പിന്റെ അങ്ങ് കൂടി അത് വരുന്ന ഒരു സമയം
and then it's going to be ripe for a person to come to be revealed
ആ സമയത്ത് ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാം പാകമായി അങ്ങ് തയ്യാറായി ആ വ്യക്തി വന്നിട്ട് വളരെ പ്രശ്നം
കൊണ്ടുവരും
ആ വ്യക്തി വന്ന് വളരെ പ്രശ്നം കൊണ്ടുവന്ന് ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്
So you have to understand this comes first the man is being revealed first
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ഈ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞ ആ അനീതിയുടെ വ്യക്തി ആദ്യം വെളിപ്പെടണം
and then Paul is trying to explain this by putting all these three together look at in verse 1 he says regarding our coming of the Lord regarding our going to him Hey, my dear, let me explain to you, and then he tells these things down.
അതുകൊണ്ട് പൗലോസ് ഇത് മൂന്നിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പറയുമ്പോ സഹോദരന്മാരെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് നിങ്ങൾ നമ്മൾ പറയുമ്പോൾ അഥവാ നമ്മൾ അവനോട് ചേർക്കപ്പെടുന്ന കാര്യം പറയുമ്പോൾ അഥവാ ദൈവത്തിന്റെ കർത്താവിന്റെ നാള് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് വരുന്നത് എന്ന്
So the Old Testament meaning Paul is now going to is telling us hey the day of the Lord also means Jesus Christ is going to come
പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിനെ അത്
പറയുന്നു
കർത്താവിന്റെ നാളിനെ കുറിച്ച് അഞ്ചാമത്തെ ഒരു പോയിന്റും കൂടെ നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം
the coming of the Lord Jesus
യേശു ക്രിസ്തുവിന്റെ
He is going to bring forth that wrath.
Yeshu Christuvinte varavarikkum aa kobam.
He is going to destroy this evil things happening on earth.
Aa logathil nadakkunna dushtade nashippikkanayittu Yeshu Christu varikkum varunnathu.
Remember the first verse adds regarding the coming of the Lord. And our gathering together to him it brings these things together
adhoondu nammal manasilakna aa randam adhyayam aadithya vakyam idine cherthu konduvarunnu yeshuve kristuvinte varavum nammal avanodu cherkapadunnathum
and he's going to come down and reveal his wrath
avan thaale vannu avante aa kobam velippeduthum
but remember that it is not going to be like a thief in the night for us because we already know what's happening
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രാത്രിയിൽ ഒരു കള്ളനെ പോലെ അല്ല നമ്മളെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോഴേ അറിയാം എന്തോ നടക്കാൻ പോകുന്നു
so let me close with just telling you two things that's going to happen to Israel and to the church we have to see because it's not talking about Israel in Paul's letters at all
ഇവിടെ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ച് അല്ല പറയുന്നത് അതുകൊണ്ട് ഇസ്രായേൽ സംബന്ധിച്ചും സഭ സംബന്ധിച്ചും എന്തോ നടക്കാൻ പോകുന്ന രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം
ജോൺ ഡാർബി said it happens separately but why can't it happen at the same time you see God is going to deal with the church and with Israel together
John Darby പറഞ്ഞു ഇത് രണ്ടും രണ്ട് ഭാഗമായിട്ട് നടക്കുമ്പോൾ ഒരുമിച്ച് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ എന്തും കൊണ്ട് ദൈവം ഇസ്രായേലിനെ കൈകാര്യം ചെയ്യുകയും സഭയോട് സഭയ്ക്ക് വേണ്ടി വരികയും ചെയ്യുന്നത് ഒരുമിച്ച് എന്തും കൊണ്ട് നടന്നുകൂടാ.
So I place this before you and then I'll close.
ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കാം.
Two things are going to happen to Israel during the day of the Lord.
കർത്താവിന്റെ നാളിൽ ഇസ്രായേലിൽ രണ്ട് കാര്യം നടക്കാൻ പോവുകയാണ്.
That's why he is going to come.
അതുകൊണ്ടാണ് യേശുക്രിസ്തു വരുന്നത്.
Because distress and destruction is going to come upon Israel.
ഇസ്രായേലിന്റെ മേൽ വളരെ പ്രയാസം, ഞെരുക്കം, ബുദ്ധിമുട്ടിന്റെ സമയം വരാൻ
പോവുകയാണ്.
വളരെ പ്രശ്നങ്ങൾ, വളരെ അധികം വലിയ പ്രതിസന്ധി ഇസ്രായേൽ നേരിടാൻ
പോവുകയാണ്.
പക്ഷെങ്കിൽ അന്നേരവും സമാധാനവും സുരക്ഷിതത്വവും ഉണ്ട് എന്ന് അവർ വിളിച്ചു പറയുന്നത് എന്ന് വെച്ചാല് ലോകം ആ സമാധാനവും സുരക്ഷിതവും കൊണ്ടുവരാൻ ശ്രമിക്കുവാണ്.
Going to finally bring peace and safety.
Or avaru oru oru ingen oru pakshil ingane chindikkum Israeline onnu nashipichu kaiyinjal logathil samadhanam surakshitham varum.
So the whole world is talking about peace and safety and then suddenly destruction, the Lord is going to come.
ലോകം മുഴുവനും സമാധാനം സുരക്ഷിതം ആയിരിക്കുന്നു വരുന്നു വന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കർത്താവ് വരുവേം.
If the whole world is going to go through tribulation and distress, then where is peace and safety?
ലോകം മുഴുവനും അപീഡനത്തിൽ കൂടി കടന്നു പോകുവാണെങ്കിൽ പിന്നെ സമാധാനവും സുരക്ഷിതവും എവിടെ?
So you see, the world is going to think about peace and safety. Israel is going to go through a terrible time. What about the church?
അപ്പം നമ്മൾ കാണുന്നത് ഇസ്രായേൽ വളരെ പ്രതിസന്ധിയും പ്രയാസം ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകും. ലോകം മുഴുവനും സമാധാനവും സുരക്ഷിതവും എന്ന് വിളിച്ചു പറഞ്ഞ് അവര് അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സഭ എവിടെ, സഭയുടെ അവസ്ഥ
എന്തായിരിക്കും?
ഈ വാക്യം തന്നെ ഇതിനെ കുറിച്ചും നമ്മളോട്
പറയുന്നു.
ആ രണ്ടാം അധ്യായം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ
സഭയ്ക്ക്,
സഭയെ സംബന്ധിച്ച് രണ്ട് കാര്യം നടക്കും ആ സമയത്ത്.
ഇറ്റ് കൻ ബി ഡിസെപ്ഷൻ ഓൺ ദി ചർച്ച്.
ഒരു പക്ഷേ ഒന്ന്, സഭയുടെ മേൽ വഞ്ചന വരാം.
Many are going to fall away from the faith.
Anegar vishwasate tejichu poguna.
And also the church may be going through a time of deprivation, deprived. They will be deprived of many things.
Adu mathramalla sabha ഒത്തിരി കാര്യങ്ങൾ ഇല്ലാതാകുന്ന, സഭയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അങ്ങ് ഇല്ലാതാകുന്ന, അങ്ങ് എടുത്തു കളയുന്ന, എടുത്തു മാറ്റുന്ന ഒരു
അവസ്ഥയിലോ.
അധർമ്മമൂർത്തിയായവൻ വന്നിട്ട് ഒത്തിരി ഒത്തിരി കൺട്രോൾ അവന്റെ അധീനതയില്, ആ ഭൂമിയുടെ മേൽ ഒത്തിരി നിയമങ്ങള് ലാഗുവാക്കി ഒത്തിരി കൺട്രോളിൽ
കൊണ്ടുവരും.
അവന് പ്രവർത്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്തെന്നറിയാമോ?
Because the whole law and order is going to collapse.
എന്ന് വെച്ചാല് എല്ലാം ലോ ആൻഡ് ഓർഡർ, നിയമങ്ങള്, ചട്ടങ്ങളും എല്ലാം അങ്ങ് ഇല്ലാതാകാൻ
പോകും. That is what is going to be taken away when it says.
അതെല്ലാം അങ്ങ് എടുത്തു മാറ്റാൻ പോകുകയാണ്.
Already happening. We see these things actually even in America today, isn't it? Total lawlessness already starting to work.
നമുക്ക് അറിയാം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അങ്ങ് എടുത്തു മാറ്റി, നിയമമില്ലാതെ ഒരു അധർമ്മം അങ്ങ് പെരുകുന്ന നമുക്കിപ്പോൾ അമേരിക്കയിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന തലത്തിൽ.
But through this time the church will be terribly deceived. They may fall under the deception of the man of lawlessness.
ഈ സമയങ്ങളില് സഭ ഭയങ്കരമായ വഞ്ചനയിൽ കൂടി കടന്നു പോവുകയും അനേകർ ഈ അധർമ്മമായ വ്യക്തിയുടെ വാക്കുകൾ കേട്ട് വിശ്വാസം ത്യജിക്കുന്ന അവസ്ഥ വരും.
When they lose many things that they have, they may all compromise.
അവർക്ക് സഭയില് അവർക്കുള്ള ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? സഭയിലുള്ളവര് ഒത്തിരിയും അധികം പേരും അങ്ങ് ഒരു പൊത്തുവരുത്ത് സാരമില്ല എന്നുള്ള രീതിയിൽ അങ്ങ്
ആയിപ്പോകും.
നമ്മള് അനേകര് വിശ്വാസത്തെ തന്നെ ആ പൊത്തുവരുത്ത് ലോകത്തോട് ചേർന്ന്
distress and destruction upon Israel.
അപ്പം നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ മേലില് പ്രയാസം, പ്രതിസന്ധിയും, നാശങ്ങള്,
deception and deprivation for the church,
സഭയുടെ മേലില് വഞ്ചനയും കാര്യങ്ങൾ എടുത്തു മാറ്റുന്ന, ഇല്ലാതാക്കുന്ന അവസ്ഥയും.
Christ is going to come for his remnant.
സഭ, കർത്താവായ യേശുക്രിസ്തു അവന്റെ ശേഷിപ്പിന് വേണ്ടി വരാൻ പോവുകയാണ്.
So I just present these things to you, my dear friends.
സുഹൃത്തുക്കളെ, ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്.
I want you to reflect on what I just shared.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ
വിശ്വസിക്കുന്നു. This may be shocking to you.
നിങ്ങൾ കേട്ട ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കാം.
I am not the one who has the final word at all here.
ഞാൻ, എനിക്കല്ല അവസാനത്തെ വാക്ക്, ഞാൻ പറഞ്ഞതല്ല അവസാനത്തെ വാക്ക്.
I've read so many books, done so much of study regarding this.
ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചു, ഒത്തിരി പഠനങ്ങൾ ചെയ്തു ഇതിനെ, ഈ വിഷയത്തെ കുറിച്ച്.
People have only one of two verses that talk about the secret rapture. It's not there in the Bible, obvious at all.
ഒന്നും രണ്ടും വാക്യങ്ങളെ വേദപുസ്തകത്തിൽ രഹസ്യത്തിൽ,
it's not there in the secret chapter, is not there in the Bible actually.
Bible nagathu രഹസ്യത്തിലുള്ള സഭയുടെ എടുക്കപ്പെടൽ എന്ന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന റാപ്ചർ എന്ന് പറഞ്ഞ ആ വാക്ക് ബൈബിളിനകത്ത്
ഇല്ലാത്തത് ഒരു തിയോളജി ദാറ്റ് ഹാസ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദിസ് ഡിസ്പെൻസേഷൻസ്.
അത് പല കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ വെച്ച് ഒരു തിയോളജി ഉണ്ടാക്കി അത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് സ്ഥാപിച്ച ഒരു
കാര്യമാണ്. Think and re-meditate on what we have had in our minds maybe so far.
Nammala iduvare nammada manasilulla karyangalum vechu ippo nammal ketta karyam vechu namukku pinneyum vajanathilotte poi dhyanikkam.
You can call me and talk to me if you want to know more about my thoughts.
En njan paranju chindaye kurichu ningalkku ineyum adine kurichu discuss cheyanengil ningalkku venengil.
Why do I present all these things to you in detail?
Endinaan ithrayum വിശദീകരിച്ച് ഇക്കാര്യങ്ങൾ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്?
Because you see, we are going to go through trouble.
എന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നത്തിൽ കൂടി പോകാൻ പോകുകയാണ്.
Tribulation is always there for the church.
സഭയെ സംബന്ധിച്ച് ഒരു പീഡനത്തിന്റെ അവസ്ഥ ഉണ്ട്.
See, and we just can't think we're going to escape some big tribulation.
നമ്മൾക്ക് വലിയ പ്രതിസന്ധിയും പീഡനവും വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും എന്ന് നമ്മൾ ചിന്തിക്കരുത്.
We are already facing tribulation. Many of us are really standing out in big tribulation.
നമ്മൾക്ക് ഒത്തിരി അധികം പേർക്കും വിശ്വാസികൾക്ക് ഒത്തിരി പീഡനം ഇപ്പോൾ തന്നെ സഹിക്കുന്നുണ്ട്.
Let's prepare our hearts to stand for the Lord, not to compromise, because apostasy, we may all have to compromise due to great pressure coming upon us.
നമ്മൾ ചെയ്യേണ്ടത് എന്തുവാണ്? നമ്മളുടെ നിൽപ്പിനെ നമ്മൾ ഉറപ്പുള്ളതാക്കണം. നമ്മൾ ഈ വഞ്ചനയിൽ വീണ് അങ്ങ് പൊത്തുവരത്തിലോട്ട് അവസ്ഥയിലോട്ട് ആയി പോയി അങ്ങ് വീണ് പോന്ന് തളർന്നു പോന്ന അവസ്ഥയിൽ നമ്മൾ വരരുത്.
We have to take a stand for Jesus, my dear friends.
സുഹൃത്തുക്കളെ, നമ്മൾക്ക് യേശുവിന് വേണ്ടി ഒരു നിൽപ്പ് നമ്മൾക്ക് അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഈ
അന്ത്യകാലങ്ങളിൽ. For him, stand in faith and courage and boldness.
Yeah, nammal kartavinu vendi vishwasathile dhairyathode orppode nikkanayittu kartav nammale sajjigirikkatte.
Share a few more things next in the next message.
Adutha sandeshathil njan korchu karyam kooda pangu vekkam.
I hope I have not made you more confused than ever.
Njan നിങ്ങൾക്ക് കൂടുതൽ ആശയക്കുഴപ്പത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു.
പക്ഷേങ്കിൽ
ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാനായിട്ട് ഞാൻ വളരെ ആഗ്രഹിച്ചു.
നമുക്ക്
പ്രാർത്ഥിക്കാം.
Father, we heard these things and really need your help to sort out these things in our minds.
കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ അത് ഞങ്ങളുടെ മനസ്സിന്റെ തലത്തില് അത് വ്യക്തത കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം.
Yes, many of us may not have even heard of these things before.
കർത്താവേ, ഞങ്ങളിൽ അനേകര് ഇതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചോ കേട്ടിട്ടോ ഇല്ലായിരിക്കും.
And yet we need to know what the scripture says.
പക്ഷേ ദൈവവചനം എന്തുവാ പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കി.
Yeah, necessary for us.
ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്.
Oh Lord, For us to know how to prepare ourselves in the last days is vitally important for us.
അവസാന നാളുകളിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ എങ്ങനെ ഒരുക്കേണ്ടതെന്ന് ഞങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ.
Oh Lord, instead of waiting for us to be just taken away, if only we realize we are called to prepare ourselves.
എടുക്കപ്പെടാൻ കാത്തിരിക്കുന്നതിന് പകരം ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കേണ്ട ദിവസങ്ങളാണ് ഒരുക്കേണ്ട അത്യാവശ്യമാണ് എന്നുള്ളത് ഞങ്ങളെ മനസ്സിലാക്കി.
Lord, grant us clarity, grant us wisdom, grant us understanding.
കർത്താവേ ഞങ്ങൾക്ക് വ്യക്തത തരണമേ, മനസ്സിലാക്കൽ തരണമേ, ഇതിനെ കുറിച്ചുള്ള പ്രകാശനം തരണമേ.
Present these things to you, knowing that I, Lord, may have not made anything clear.
കർത്താവേ ഞാൻ ഇതൊക്കെ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചത് കർത്താവേ ഞാൻ ഒരു പക്ഷേ ഒന്നും വ്യക്തത
കൊണ്ടൊന്നില്ലായിരിക്കും.
കർത്താവേ അങ്ങയുടെ വ്യക്തത അങ്ങയുടെ ജനത്തിന്റെ മേൽ അങ്ങ് തരണമേ.
So that we can long for the coming of our Lord Jesus.
അങ്ങനെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ ആകാംക്ഷിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം.
Because as things grow darker, as things grow more difficult.
എന്തെന്ന് വെച്ചാൽ കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൂടുതൽ ഇരുട്ടേറിയതും കൂടുതൽ പ്രശ്നമായതും ആയിക്കോട്ടെ.
That is when your coming is going to be so glorious.
അങ്ങനെ ആ സമയത്തായിരിക്കുമല്ലോ അങ്ങയുടെ വരവ് അതിമഹത്തായതാകുന്നത്.
Oh Lord, prepare the church for all its glory to be revealed.
കർത്താവെ അങ്ങയുടെ ആ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നതിനു വേണ്ടി ആ മഹത് വെളിപ്പെടുത്താൻ പോകുന്ന മഹത്വത്തിനു വേണ്ടി സഭയെ ഒരുക്കണമേ.
Thank you for this time.
ഈ സമയത്തിനായിട്ട് നന്ദി.
In Jesus' precious name we pray.
യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.